ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു ആഗമന കാലത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം ആയുസ്സിൽ അവസരം നൽകിയല്ലോ. കർത്താവിൻ്റെ തിരുജനനത്തിനു വേണ്ടി ലോകം എപ്രകാരം ഒരുക്കപ്പെട്ടു ഒരുങ്ങി എന്നുള്ളത് തിരുവചന അടിസ്ഥാനത്തിൽ നമ്മൾ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന അവസരമാണ് അഡ്വെൻ്റ് സീസൺ. കർത്താവിൻ്റെ തിരുജനനത്തിൻ്റെ ഓർമ്മയെ പുതുക്കുവാനായി നമ്മൾ ഇടവകയായിട്ട് ഒരുങ്ങുകയാണ്. ഈ വർഷത്തെ തിരുജനന അനുഭവം, ആരാധന, അനുബന്ധമായിട്ടുള്ള എല്ലാ ശുശ്രൂഷകളും ഇടവകയുടെ ആത്മീയ അഭിവൃദ്ധിക്കും വളർച്ചയ്ക്കും ദൈവനാമത്തിൻ്റെ മഹിമയ്ക്കും കാരണമായി തീരുവാൻ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അനൗൺസിയേഷൻ ടു സക്രിയ എന്ന വിഷയം, അതായത് സക്രിയാവിനോടുള്ള അരുളപ്പാട് ആണ് ഇന്ന് സഭയായി ഈ അഡ്വെൻ്റ് സീസണിൽ നമ്മൾ ചിന്തിപ്പാനായിട്ട് ഒരുങ്ങുന്നത്. അതിന് ആധാരമായിട്ടുള്ള തിരുവചന ഭാഗം നമ്മൾ വായിച്ചു കേട്ടല്ലോ. വിശുദ്ധ എവൻഗേലിയോനായി വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1:5-23 വാക്യങ്ങൾ ആണ് നമ്മൾ വായിച്ചു കേട്ടത്. അതിൻ്റെ 5-7 വാക്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെൻറ്റ് ലൂക്ക് ചാപ്റ്റർ 1:5-7. യഹൂദിയ രാജാവായ ഹെരോദാവിൻ്റെ കാലത്ത് അബിയാക്കൂറിൽ സക്രിയാവ് എന്നു പേരുള്ള ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ അഹ്റോൻ്റെ പുത്രന്മാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലിസബത്ത് എന്ന പേർ. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു. എലിസബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതി ഇല്ലാഞ്ഞു. ഇരുവരും വയസ്സ് ചെന്നവരും ആയിരുന്നു. ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷന് നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ഇൻ ദ ഡേയ്സ് ഓഫ് ഹെരോദ് കിങ് ഓഫ് ജൂഡിയ ദേർ വാസ് എ പ്രീസ്റ്റ് നെയ്മഡ് സക്രിയ ഓഫ് ദ ഡിവിഷൻ ഓഫ് അബിജ ആൻഡ് ഹി ഹാഡ് എ വൈഫ് ഫ്രം ദ ഡോട്ടേഴ്സ് ഓഫ് ഐറൺ ആൻഡ് ഹെയർ നെയ്മ് വാസ് എലിസബത്ത് ആൻഡ് ദേ വെയർ ബോത്ത് റൈച്ചിയസ് ബിഫോർ ഗോഡ് വോക്കിംഗ് ബ്ലെയിംലെസ്ലി ഇൻ ഓൾ കമാൻഡ്മെൻറ്റ്സ് ആൻഡ് സ്റ്റാറ്റ്യൂട്ട്സ് ഓഫ് ദ ലോർഡ് But they had no child because Elizabeth was barren and both were advanced in years. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയപിതാവേ, എഴുതപ്പെട്ട് ലഭിച്ചിരിക്കുന്ന വചനത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ കയ്യിൽ ലിഖിതമായി ലഭിച്ചിരിക്കുന്ന വചനം ജഡം ധരിച്ച് ഞങ്ങളുടെ മധ്യത്തിൽ പാർക്കുകയും പിതാവായ ദൈവം നിന്നെ ഏൽപ്പിച്ച നിയോഗ ഏതാണ്ട് 33.5 ഈ ഭൂമിയിൽ നിർവഹിപ്പാനായി മുഖാന്തരമായി തീർന്ന നിൻ്റെ തിരുജനനത്തെ ഓർക്കുവാനും ധ്യാനിപ്പാനും ഞങ്ങളുടെ ആയുസ്സിൽ നീ നൽകിയിരിക്കുന്ന ഈ അവസരത്തിനായിട്ട് സ്തോത്രം. ദൈവമായ കർത്താവേ, നീ ഞങ്ങളുടെ ഹൃദയത്തിൽ ഉരുവാകുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയത്തെ പുൽക്കൂടാക്കി രൂപപ്പെടുത്തി സ്വീകരിച്ച് നിന്നോട് ഒത്ത് അനുഗ്രഹീതമായിട്ടുള്ള ജീവിതം നയിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം വിവിധ രൂപത്തിലും ഭാവത്തിലും നിന്നെ സ്വീകരിപ്പാൻ ഒരുങ്ങിയത് ഈ നാളുകളിൽ ഞങ്ങൾ ധ്യാനിപ്പാനായി ഒരുങ്ങുന്ന വേളയിൽ നിന്റെ വചനം ഏത് ആത്മാവിൻ്റെ നിറവിൽ എഴുതപ്പെട്ടുവോ അതേ ആത്മാവിൻ്റെ നിറവിൽ അത് ധ്യാനിപ്പാനും അതിൻ്റെ പൊരുൾ മനസ്സിലാക്കുവാനും ഉള്ള കൃപ ബലഹീനരാകുന്ന ഞങ്ങൾ ഓരോരുത്തർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസന്നിധിയിൽ ചേർന്ന് വന്നിരിക്കുന്ന പ്രിയമക്കളെ എല്ലാം നീ അനുഗ്രഹിക്കണമേ. നിന്റെ വചനത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ ബലഹീനനാകുന്ന എന്നെ നീ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദയതോന്നി കേൾക്കണമേ. ആമേൻ. യോഹന്നാൻ സ്നാപകൻ്റെ ജനന സംബന്ധിച്ച് സക്രിയാവിന് ലഭിക്കുന്ന ദൈവികമായിട്ടുള്ള അരുളപ്പാടാണ് ഇന്നത്തെ ധ്യാന വിഷയം. ഇസ്രയേൽ ചരിത്രത്തിലെ ഇരുൾ അടഞ്ഞ കാലഘട്ടമായിരുന്ന ദ ഡാർക്ക് ഏജ് ഓഫ് ദ ഇസ്രയേൽ ഹിസ്റ്ററി, അതായത് മലാഖി മുതൽ യേശു കർത്താവിൻ്റെ ആഗമനം വരെ ഏതാണ്ട് 400 സംവത്സരം. മലാഖി പ്രവാചകന് ശേഷം ഉള്ള 400 സംവത്സരം ഈ ഡാർക്ക് ഏജ് എന്നതിനേക്കാൾ ഉപരിയായിട്ട് ദൈവശാസ്ത്ര പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇൻ്റർടെസ്റ്റ്മെൻ്റ് പീരീഡ് എന്നാണ്. അതായത് പുതിയ പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും ഇടയിലുള്ള കാലഘട്ടം. ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു വിധത്തിൽ ദൈവികമായിട്ടുള്ള വെളിപാടിൻ്റെ ഒരു ഇടവേളയായിരുന്നു. ലാക്ക് ഓഫ് തിയോഫനി നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു 400 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തിയോഫനി, ദൈവിക വെളിപാട്, ഇവിടെ ഇതാ സക്രിയാവ് എലിസബത്ത് ദമ്പതിമാർക്ക് ലഭിക്കുന്നതാണ്. ആ വെളിപാട് ലഭിക്കുന്നതിൻ്റെ പശ്ചാത്തലം ഈ ലോകത്തിൻ്റെ രക്ഷകനായി ഈ ഭൂമിയിൽ അവതാരം എടുക്കുവാൻ ദൈവപുത്രൻ മനുഷ്യനായി പിറക്കുന്നതിനു വേണ്ടി പല മുഖാന്തരങ്ങളെ ദൈവം ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. ഈ 400 വർഷം എന്നാൽ 4 സാമ്രാജ്യങ്ങൾ അതിൻ്റെ സംസ്കാരങ്ങൾ ലോകത്തിന് നൽകാനായിട്ട് ഈ 400 വർഷത്തെ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് ഈ ഇൻ്റർടെസ്റ്റ്മെൻ്റ് പീരീഡിലെ കോൺട്രിബ്യൂഷൻസ് ആണ് പേർഷ്യൻ ആൻഡ് ഹെലനിസ്റ്റിക്, ഹസ്മോണിയൻ ആൻഡ് റോമൻ എംപയേഴ്സ്. ഈ 4 സാമ്രാജ്യങ്ങൾ ഈ കാലഘട്ടത്തിൽ അതിൻ്റെ സംസ്കാരം ലോകത്തിന് നൽകിയത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പേർഷ്യൻ സാമ്രാജ്യ കാലഘട്ടത്തിൽ, അതായത് ഈ മലാഖി അതുപോലെ തന്നെ ദാനിയേൽ ഈ പുസ്തകങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ ഉള്ള ലിഖിതങ്ങളായിരുന്നു. ഹെലനിസ്റ്റിക് നമുക്ക് അറിയാം, ഗ്രീക്ക് സംസ്കാരം, ഹസ്മോണിയൻ സംസ്കാരം, റോമൻ സംസ്കാരം, റോമൻ എംപയർ, റോമ സാമ്രാജ്യത്തിൻ്റെ കിരാതമായിട്ടുള്ള ഏതാണ്ട് ഒരു കാലഘട്ടത്തിലാണ്, വളരെ വളരെ ബാർബേറിയൻ ആയിട്ടുള്ള ഒരു റോമൻ ഭരണകൂടത്തിൻ്റെ വാഴ്ചയുടെ കാലഘട്ടത്തിൽ ആണ്. എന്തുകൊണ്ടും കാലസമ്പൂർണത എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ഥാനത്ത്, കാലസമ്പൂർണതയിൽ അവൻ കന്യകയിൽ നിന്ന് ജാതനായി എന്ന് പറയുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ജനനത്തെ തിരുവചനം നമുക്ക് പരിചയപ്പെടുത്തി നൽകുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. മലാഖി, ഞാൻ പറഞ്ഞല്ലോ, മലാഖി പ്രവാചകന് ശേഷം പ്രവാചക ശബ്ദം നിലച്ചു. പാരമ്പര്യത്തിൻ്റെയും കപടതയുടെയും ആത്മീയ വിലങ്ങിന് ബന്ധിതരായിരുന്നു ജനം. പാരമ്പര്യവാദികൾ, കപടത, ആത്മീയത, ഇതിന് അടിമപ്പെട്ട് കഴിഞ്ഞ ആത്മീയ നേതാക്കന്മാർ. നമുക്കറിയാം യഹൂദ മതത്തിലുള്ള പല സെക്ട്സ്, ഫാരസീസ്, സാദുസീസ്, ഈ സെക്റ്റുകളൊക്കെ യഥാർത്ഥമായിട്ടുള്ള ആത്മീയത ജനത്തിന് പകർന്നു കൊടുക്കാനായിട്ട് പരാജയപ്പെട്ട് മതത്തെ ചൂഷണ ഉപാധിയായിട്ട് ഉപയോഗിച്ച് വന്നിരുന്ന കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ് ദുഷ്ടനും സ്വേച്ഛാധിപതിയുമായ ഹേരോദാവിൻ്റെ ഭരണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് സാമൂഹികമായിട്ടുള്ള അരാജകത്വം. ഹേരോദാവിൻ്റെ ഹിസ്റ്ററി നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് 10 ഭാര്യമാരുണ്ടായിരുന്നു. ഈ ഭാര്യമാരോടൊക്കെ വളരെ നിർദയമായിട്ടാണ് അദ്ദേഹം പെരുമാറിയിരുന്നത്. അതിൽ ഒരു ഭാര്യയെ അദ്ദേഹം തന്നെ വധിച്ചതായിട്ടും ചരിത്രം നമ്മളെ രേഖപ്പെടുത്തുന്നു. അങ്ങനെയാണെങ്കിൽ അന്നത്തെ സാമൂഹിക അരാജകത്വം എത്രത്തോളം ഭീഭത്സമായിരുന്നു എന്നുള്ളത് എനിക്ക് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഇരുളടഞ്ഞ സാഹചര്യത്തിൽ, അന്ധകാരപൂരിതമായ സാഹചര്യത്തിൽ ആത്മീയതയുടെ തിരുനാളം അണഞ്ഞുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ കരിന്തിരിയെരിഞ്ഞിരുന്ന സാഹചര്യത്തിൽ, എക്കാലത്തും ഉണ്ടായിരുന്നതുപോലെ ഈ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ ഭക്തന്മാരുണ്ടായിരുന്നു. ദ റെംനന്റ് കമ്മ്യൂണിറ്റി അതേത് കാലഘട്ടത്തിലുമുണ്ട്, ഇന്നുമുണ്ട്. അപ്പോൾ ഈ റെംനന്റ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിരുന്നു സക്കറിയാവ്. ഈ റെംനന്റ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി ലോകത്തൊരു നല്ല സ്വപ്നം കണ്ട്, ഒരു നല്ല ഭാവനയോടുകൂടെ ലോകത്തെ പോസിറ്റീവായിട്ട് സ്വപ്നം കണ്ട് ദർശനത്തോടുകൂടെ ജീവിച്ച, ദൈവസന്നിധിയിൽ ദൈവീക ആരാധനയിൽ ഏർപ്പെട്ട, കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിച്ച വ്യക്തിയായിരുന്നു സക്കറിയാവ്. കുലീനനായിരുന്നു. ഇവർ രണ്ടുപേരുടെയും പാരമ്പര്യം, സക്കറിയാവിൻ്റെയും എലിസബത്തിൻ്റെയും പാരമ്പര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന, ഇവരുടെ ഭക്തരായിരുന്നു. ഞാനിന്ന് കുറിവാക്യമായിട്ട് അതാണല്ലോ വായിച്ചു കേട്ടത്. അതെന്താണ് ഇവിടെ പറയുന്നത്? There was a priest and named Zechariah of the division of Abijah, and he had a wife from the daughters of Aaron. രണ്ടു പേരും കുലീനരാണ്. And her name was Elizabeth, and they were both. അതിനേക്കാൾ ഉപരിയായിട്ട് കുലീനതയ്ക്ക്, ഇപ്പം കുലീനതയല്ലല്ലോ വിഷയം ഇവിടെ, തുടർന്നുള്ള ഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കേണ്ടത്. And they were both righteous before God, walking blamelessly in all the commandments and statutes of the Lord. അവർ നീതിമാന്മാരായിരുന്നു, നീതിയുള്ളവരായിരുന്നു. ഈ നീതി എന്ന് പറയുമ്പോൾ എന്താ? നീതി എന്ന് പറയുമ്പോൾ അത് ദൈവീക ഭാവമാണ്. ദൈവീക ഭാവവും ചിന്തയും ഉള്ളിടത്തെ നീതിബോധം ഉള്ളൂ. അപ്പോൾ ദൈവം ഹൃദയത്തിൽ ഉള്ളവരായിരുന്നു. ദൈവീക ബോധം, ദൈവത്തിൻ്റെ പ്രാധാന്യം പ്രഥമമായ സ്ഥാനം നൽകിയവരായിരുന്നു. അവർ എല്ലാ കാര്യങ്ങളിലും കുറ്റമറ്റവരായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നല്ലൊരു ഒരു റെപ്യൂട്ടേഷൻ എന്തുവാ? ഇരുവരും നീതിയുള്ളവരായിരുന്നു. അവർ ഇരുവരും കർത്താവിൻ്റെ സന്നിധിയിൽ നീതിയുള്ളവരും സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരുമായിരുന്നു. ഭയങ്കരം. ഇങ്ങനെയുള്ളവരെ കണ്ടെത്താനായിട്ട് സാധിക്കുമോ? ഇങ്ങനെയുള്ളവർ ഒരു ദേശത്ത് ഒരു കുടുംബം അല്ലെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇഫക്റ്റ് ഭയങ്കരമാണ്. എന്നാൽ ഓർക്കണം, ഇവർ തുടർന്ന് വായിക്കുന്നത് എന്താണ്? എലിസബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതിയില്ലായിരുന്നു. ഇരുവരും വയസ്സ് ചെന്നവരായിരുന്നു. എന്താ, എന്തുകൊണ്ട് പ്രയോജനം? നീതി മാർഗത്തിലൂടെ നടക്കുന്നവരായിരുന്നു. ദൈവീക കൽപ്പനകളെയും പ്രമാണങ്ങളെയും എല്ലാം അനുസരിച്ച് യാതൊരുവിധമായ കുറ്റവുമില്ലാത്തവരായിരുന്നു. പക്ഷേ സന്താനലബ്ധിയില്ലായിരുന്നു. ഓർത്തു നോക്കിക്കേ, എത്ര വേദന നിറഞ്ഞ അനുഭവം, എത്ര ദുഃഖം നിറഞ്ഞ അനുഭവം. നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിലും ഇതിന് സമാനമായിട്ട് സംഭവിക്കാം. നീ 24 മണിക്കൂറും സേവിയാ സംഘമെന്നും പറഞ്ഞ് നടക്കുന്നവളല്ലേ? നീ എന്നും പ്രാർത്ഥനയെന്ന് നടക്കുന്നവളല്ലേ? പിന്നെന്താണ് നിന്റെ ജീവിതത്തിൽ നിന്ന് ഇത് മാറിപ്പോകാത്തത്? ആത്മീയ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ അഭിമുഖീകരിക്കേണ്ടി പ്രശ്നമാണിത്. എന്നാൽ പ്രിയമുള്ള ദൈവജനമേ, പുറത്തുനിന്ന് പലരും നിങ്ങളെ ഈ വിധത്തിലൊക്കെ പരിഹസിച്ചേക്കാം, കുറ്റപ്പെടുത്തിയേക്കാം. 24 മണിക്കൂറും ദൈവമെന്ന് പറഞ്ഞിട്ട് നിന്റെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാത്രമാണല്ലോ. സെക്രിയാവിനും എലിസബേത്തിനും ഇത് സഹിക്കേണ്ടി വന്നു, പക്ഷേ അവർ പിന്മാറിയില്ല. പ്രതീക്ഷയോടുകൂടെ ദൈവസന്നിധിയിൽ അടുത്തിരുന്നു. ഇവിടെ പറയുന്നത് യാതൊരു സാധ്യതയുമില്ല, ഇരുവരും വയസ്സ് ചെന്നവരായിരുന്നു എന്ന് പറഞ്ഞാൽ നാച്ചുറലി ഇനിയും അവർക്ക് ഒരു പുത്രനോ പുത്രിക്കോ ജന്മം നൽകാനായിട്ടുള്ള ഒരു സാധ്യതയില്ലായിരുന്നു. എങ്കിലും ഇവർ പ്രതീക്ഷയോടുകൂടെ ദൈവസന്നിധിയിൽ അടുത്തു വന്നവരായിരുന്നു. ഇവരുടെ പേരെന്താണ്? സെക്രിയാവ്. സെക്രിയാവ് എന്ന പേരിൻ്റെ അർത്ഥം എന്തുവാ? ദൈവം ഓർക്കുന്നു. ഗോഡ് റിമെമ്പർ. എലിസബത്ത് എന്ന പേരിൻ്റെ അർത്ഥം എന്താണ്? ദൈവം എൻ്റെ വാഗ്ദത്തം. God is my promise. യഹൂദ നാമങ്ങൾക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള അർത്ഥമുണ്ടായിരുന്നു. ക്രിസ്തീയ നാമങ്ങൾക്കും അങ്ങനെയാണ് അർത്ഥം. ഒരു കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികൾ അത് വളരെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിച്ചു. എന്നാൽ ഒരു 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 ചേഞ്ച് വന്ന സമയത്ത്, സാംസ്കാരികമായിട്ടുള്ള ഒരു ഒരു ചേഞ്ച് വന്ന സമയത്ത്, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേരിൻ്റെ ആദ്യത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവും കൂടെ ചേർത്ത് ഒക്കെ അക്ഷരമിട്ട് പേരിടുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ പോയി വീണ്ടും മടങ്ങി വന്നിരിക്കുകയാണ്. ഇന്ന് ബിബ്ലിക്കൽ നെയിം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇടാനായിട്ട് താല്പര്യപ്പെടുന്നത് നല്ലതാണ്. ഞാനത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയിട്ടുകയാണ്. ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാനായിട്ട് സാധിക്കണം. ജീവിതത്തിൽ നിനക്ക് എന്ത് ഉണ്ട് ഇല്ല എന്നുള്ളതല്ല, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിതത്തെ മുറുകെ പിടിക്കുവാനായിട്ട് സാധിക്കണം. ഇവിടെ ഇതാ ഈ പുരോഹിതന്, നമ്മൾ ഇന്ന് 1-ാമത്തെ പാഠഭാഗമായി വായിച്ചു കേട്ടല്ലോ, 1 Chronicles 24 ആണ് വായിച്ചത്. അവിടെ 24 കൂറ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ എന്തുവാ? നൗ വൈൽ ഹി വാസ് സെർവിങ് എ പ്രീസ്റ്റ് ബിഫോർ ഗോഡ് വെൻ ഹിസ് ഡിവിഷൻ വാസ് ഓൺ ഡ്യൂട്ടി. ഡിവിഷൻ എന്നാണ് കൂറിന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 24 കൂറിൻ പ്രകാരം, അപ്പോൾ പുരോഹിതന്മാർ ഒത്തിരി ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത് ഈ പുരോഹിതന്മാർക്ക് അവരുടെ ആയുസ്സിൽ 2 പ്രാവശ്യമേ പോകാനായിട്ട് ചീട്ട് വീണ് ഇരുന്നുള്ളൂ. അതും ചീട്ടിട്ടാണ് അതിൻ്റെ ചാൻസ് എടുക്കുന്നത്. അവരുടെ ആയുസ്സിൽ 2 പ്രാവശ്യമേ അതിനൊരു ഭാഗ്യം അവർക്ക് ലഭിക്കുകയുള്ളൂ. 24 കൂറുണ്ട്. 24 കൂറിൽ ഇദ്ദേഹം എത്രാമനായിരുന്നു? ഫസ്റ്റ് ക്രോണിക്കൽസ് ചാപ്റ്റർ 24 വേഴ്സ് 8 ആണെന്നാണ് തോന്നുന്നത്. അബിയ കൂറിൽപ്പെട്ടവനായിരുന്നു ഈ സക്കറിയ. അപ്പോൾ ഇദ്ദേഹത്തിന് ചീട്ട് വീണു, നറുക്ക് വീണു. അദ്ദേഹം ദൈവസന്നിധിയിൽ ശുശ്രൂഷ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വെളിപാട് തിയോഫനി ഉണ്ടാകുന്നത്. ഭക്തിയോടും ദൈവവചന അനുസരണത്തിലും ദേവാലയവുമായി ബന്ധപ്പെട്ട് ജീവിച്ചു പോകുന്ന ഇവർക്ക് ദൈവിക വെളിപാട് ലഭിക്കുന്നു. എന്നാൽ ഇവരുടെ ജീവിതത്തിൽ ഒരു കുറവുണ്ടായിരുന്നു. ഈ വിധമായിട്ടുള്ള എല്ലാ അനുഗ്രഹത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും ആദരവിൻ്റെയും മധ്യത്തിൽ അവരുടെ മനസ്സ് നീറി നീറി പുകയുന്നുണ്ടായിരുന്നു. അതിൻ്റെ കാരണം ബാരൻനെസ്സാണ്, വന്ധ്യതയാണ്. വന്ധ്യത ഏത് കാലത്തും വേദന നൽകുന്നതാണ്, അസ്വസ്ഥത നൽകുന്നതാണ്. എന്നാൽ വേദപുസ്തകത്തിൽ അതിന് ഉത്തരമുണ്ട്. ദൈവത്തിലൂടെ യാതൊരു സാധ്യതയുമില്ല എന്ന് വിചാരിച്ചിരുന്ന കാലകൾ ദമ്പതിമാരുടെ ജീവിതത്തിലും ദൈവം അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ഇവിടെ സക്രിയാം എലിസബത്ത് ദമ്പതിമാരുടെ ജീവിതത്തിലും അതിന് ദൈവം വാതിൽ തുറന്നുകൊടുത്തത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതെന്താണ് ഇവിടെ പറയുന്നത്? ഇവയ് അവർക്ക് സന്തതിയില്ലായിരുന്നു, ഇരുവരും വയസ്സ് ചെന്നവരുമായിരുന്നു. അപ്പോൾ സാധ്യതയില്ലായിരുന്നു. പ്രിയമുള്ള ദൈവജനമേ, എന്നെയും നിങ്ങളെയും ഭരിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു ചിന്തയായിത്. ഇനിയും സാധ്യതയില്ല, ഇല്ലെങ്കിൽ ഇതുവരെ നടക്കുമായിരുന്നല്ലോ, സംഭവിക്കുമായിരുന്നല്ലോ. അത് നമ്മുടെ ജീവിതത്തെ അലട്ടുന്ന, നമ്മളുടെ ജീവിതത്തെ അസ്വസ്ഥമാക്കുന്ന എന്തുമാകാം. ഇത്രയും നാളായി, ഇതുവരെ ഇതിനൊരു പരിഹാരമുണ്ടായില്ലല്ലോ. അത് ചിലപ്പോൾ മക്കളില്ലായ്മയാകാം, ചിലപ്പോൾ നിങ്ങളുടെ രോഗമാകാം, ചിലപ്പോൾ നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ഭാരമാകാം. എന്തുമായിക്കൊള്ളട്ടെ, ലിസ്റ്റ് അത് ഒത്തിരി ആയിട്ട് നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. എന്നാൽ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല എന്നുള്ളത് സക്കറിയാവ് എലിസബത്ത് ദമ്പതിമാരുടെ ജീവിതത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുക. രണ്ട് ചിന്തകൾ വളരെ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട്, വന്ധ്യത ദൈവസന്നിധിയിൽ നിന്ന് അകലുന്നതിന് കാരണമായില്ല സക്കറിയാവ് എലിസബത്ത് ദമ്പതിമാരുടെ ജീവിതത്തിൽ. അവരുടെ ജീവിതത്തിലെ ഇല്ലായ്മ, നഷ്ടം, അവരുടെ ജീവിതത്തെ ആകമാനം പിടിച്ചുലച്ച പ്രശ്നം ദൈവസന്നിധിയിൽ നിന്ന് അകലുവാൻ അവരെ ഇടയാക്കിയില്ല. ദ ആബ്സെൻസ് ഓഫ് വേൾഡ്ലി ബ്ലെസ്സിങ്സ് നെവർ ബി എ ഹിൻഡ്രൻസ് ടു ഗോഡ്. ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് അകലുവാനായിട്ടോ ദൈവത്തോട് അടുക്കുവാനായിട്ടോ തടസ്സമായിരുന്നില്ല എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇവർ രണ്ടുപേരും വളരെ റിച്ച് ആൻഡ് വളരെ നോബിൾ ഫാമിലിയിൽപ്പെട്ട ആളുകളായിരുന്നു. എന്നാൽ ശാപമെന്ന രീതിയിൽ വന്ധ്യത ഈ ദമ്പതിമാരെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു. എങ്കിലും ദൈവസന്നിധിയിൽ അവർ ഒരുക്കത്തോടെ, പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ, ഏത് കാലത്തും കർത്താവിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു റെംനന്റ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നിലനിൽപ്പാനായിട്ട് ഈ അപ്പച്ചനെയും അമ്മച്ചിയെയും ദൈവം സഹായിച്ചു. ഈ പരിമിതി ഈ ദമ്പതികളെ സംബന്ധിച്ച് ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിപ്പാനായിട്ടാണ് സഹായിച്ചത്. വാക്യം 6 നമുക്കത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദൈവത്തോട് കൂടുതൽ അടുക്കാനായിട്ടാണോ അകലുവാനായിട്ടാണോ ഇടയാകുന്നത്? അത് സ്വയം ശോധന ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. ലൂക്കോസിൻ്റെ സുവിശേഷം 10:25-37 വരെയുള്ള ഭാഗത്ത് ഒരു യവനക്കാരൻ യേശു കർത്താവിനെ സമീപിക്കുന്നുണ്ട്. ന്യായശാസ്ത്രി യേശുവിനോട് ചോദിക്കുന്നു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ യേശു ചോദിക്കുന്ന, ന്യായപ്രമാണപ്രകാരം എന്ത് പറയുന്നു? ന്യായപ്രമാണം സംബന്ധിച്ച് നല്ല അറിവും സമൂഹത്തിൽ നല്ല നിലയും വിലയും ഉള്ളവനായിരുന്നു. ഇതിൻ്റെ മധ്യത്തിലും അവനെ അസ്വസ്ഥമാക്കിയത് എന്താണ്? ഇതുകൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കുമോ? നിത്യജീവനെ ഇതുകൊണ്ട് ഒക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ള ഒരു ചിന്ത അവനെ വളരെയധികം അസ്വസ്ഥമാക്കി. അവൻ്റെ ജീവിതത്തിൽ ഒരു ഒരു വാക്യൂം ഉണ്ടായിരുന്നു, ഒരു ശൂന്യത. ഇത് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലുണ്ട്, ഞാനുൾപ്പെടെ. ഞാനുൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന ഈ പരിശുദ്ധ ആലയത്തിൽ ഇരിക്കുന്ന ഓരോ വ്യക്തിയിലും ഈ ഒരു വാക്യൂം, ഈ ഒരു ശൂന്യതയുണ്ട്. അത് പല രീതിയിലായിരിക്കുമെന്നേ ഉള്ളൂ. ഈ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ധനവും എൻ്റെ പാണ്ഡിത്യവും എൻ്റെ സമൂഹത്തിലെ അംഗീകാരവും ഇതുകൊണ്ട് എനിക്ക് നിത്യജീവൻ അവകാശമാക്കാനായിട്ട് സാധിക്കുമോ? യേശു പറയുന്നു, പറ്റുകയല്ലെന്ന. ഇവിടെ ഇതാ, എല്ലാവിധത്തിലും കുലീനയായ സമ്പന്നയായ ദൈവസന്നിധിയിൽ യാതൊരുവിധമായിട്ടുള്ള വീഴ്ചയും ഇല്ലാത്ത സക്കറിയാവ് എലിസബത്തിൻ്റെ ജീവിതത്തിലും ഒരു വാക്യൂം ഉണ്ടായിരുന്നു, ഒരു ശൂന്യതയുണ്ടായിരുന്നു. ഈ ശൂന്യതയെ നാം എങ്ങനെ ഫിൽ ചെയ്യാനായിട്ട് സാധിക്കും? ചിലർ എന്തു ചെയ്യുമെന്നറിയാമോ? വെറുപ്പും വിദ്വേഷവും പകയും റിവഞ്ചും കൊണ്ടൊക്കെ ഫിൽ ചെയ്യും. അവർ പിന്നെ അങ്ങ് ബദലാകും. ദൈവം വേണ്ട, കൂട്ടായ്മ വേണ്ട, കുടുംബം വേണ്ട, കുടുംബത്തിൽ അസ്വസ്ഥത, മറ്റുള്ളവരുമായുള്ള ബന്ധത്തിൽ ആകെ തകർന്നടിയുന്നു, അവരാകെ അങ്ങ് അസ്വസ്ഥമാകും. പ്രിയമുള്ള ദൈവജനമേ, എന്നാൽ സക്രിയാവ് എലിസബേത്ത് ദമ്പതിമാർ ഈ ശൂന്യത ദൈവീകമായി നിറച്ചു എന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ശൂന്യത എല്ലാ മനുഷ്യരിലുമുണ്ട്. ഈ ശൂന്യത ദൈവകൃപ കൊണ്ടും സ്നേഹം കൊണ്ടും കരുണ കൊണ്ടും ആർദ്രത, പങ്കുവയ്ക്കൽ, ദയ, ഈ വിധമായ ആത്മാവിൻ്റെ ഫലം കൊണ്ട്, സൽപ്രവൃത്തികൾ കൊണ്ട് നിറച്ച് ജീവിപ്പാനായിട്ട് സാധിക്കണം. എപ്പോഴാണ് അത് അനുഗ്രഹമായി തീരുന്നത്? ഇവിടെ ഇതാ, പ്രാർത്ഥന കൊണ്ടും പ്രത്യാശ കൊണ്ടും ഈ ദമ്പതിമാർ അവരുടെ ജീവിതത്തിലെ ശൂന്യത നിറച്ചു. അതുകൊണ്ട് അവർ ദൈവസന്നിധിയിൽ റൈച്ചസ് ആയിരുന്നു ആൻഡ് ബ്ലെയിംലെസ് ആയിരുന്നു. പ്രിയമുള്ള ദൈവജനമേ, നമുക്ക് സാധിക്കുമോ ജീവിതത്തിലെ പോരായ്മകളും കുറവുകളും പ്രശ്നങ്ങളും ദൈവസന്നിധിയിലേക്ക് കൂടുതൽ അടുക്കുവാനായിട്ട് എന്നെയും നിങ്ങളെയും സഹായിക്കുന്നുണ്ടോ? രണ്ടാമതായിട്ട്, വാർദ്ധക്യം അർപ്പണത്തിന് വിഘാതമായി തീരുന്നില്ല. വാർദ്ധക്യം അർപ്പണത്തിന്, സമർപ്പണത്തിന് വിഘാതമായി തീരുന്നില്ല. ദ ഏജിങ് ഈസ് നെവർ ഡിറ്റീരിയോറേറ്റ് their commitment. വാർദ്ധക്യത്തിൻ്റെ ശാരീരിക പരിമിതികൾ ഇവർക്കുണ്ടായിരുന്നുവെങ്കിലും അതവരുടെ വിശ്വാസത്തെയോ ജീവിത നിഷ്ഠയെയോ സമർപ്പണത്തെയോ ബാധിച്ചില്ല. അതിൻ്റെ ഫലമായിട്ട് എന്താ ലഭിച്ചത്? ദൈവത്തിൻ്റെ കരുണ ലഭിച്ചു. അതിൻ്റെ ഫലമായിട്ട് സക്രിയാവ് എലിസബേത്തിന് എന്ത് ലഭിച്ചു? യോഹന്നാനെ ലഭിച്ചു. യോഹന്നാനൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്തുവാ? എന്തുവാ പറയാമോ? യഹോഹന്നാൻ. വാട്ട് ഈസ് ദ മീനിങ്? യഹോഹന്നാൻ, ദൈവം കരുണയുള്ളവനാ. അവര് ഈ ജീവിത പ്രതിസന്ധിയിൽ ദൈവത്തോട് അകന്ന് പോകാഞ്ഞതിനാൽ, ദൈവത്തോട് കൂടുതൽ അടുത്തതിനാൽ ദൈവത്തിൻ്റെ കരുണ ലഭിച്ചു. പ്രിയമുള്ള ദൈവജനമേ, ഇവിടെ ഇരിക്കുന്ന അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, അപ്പന്മാരെ, എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നമുക്ക് ലഭിച്ച ഓരോ കുഞ്ഞിൻ്റെയും അനുഭവം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട അനുഭവമാണ്. യോഹന്നാന്മാരെ നമുക്ക് ലഭിച്ചത് കൊണ്ടാണ്. യഹോഹന്നാൻ, ദൈവത്തിൻ്റെ കരുണ. നമ്മുടെ മിടുക്ക് കൊണ്ടല്ല, നമ്മുടെ ആരോഗ്യം കൊണ്ടല്ല, നമ്മുടെ മഹിമ കൊണ്ടൊന്നുമല്ല, ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞ കരുണയാണ് എന്നുള്ളത് ഓർക്കേണ്ടത് ആവശ്യമാണ്. യഹോഹന്നാൻ, ദൈവം കരുണയുള്ളവനാണ്. ഇവിടെ ഇതാ, യോഹന്നാനെ ദൈവം സക്രിയാവിനും എലിസബേത്തിനും നൽകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യോഹന്നാൻ്റെ ജനനം അവരുടെ സ്വകാര്യ ദുഃഖത്തിന് ശമനം ഉണ്ടാക്കി എന്നതിനേക്കാൾ, അടുത്ത ചിന്ത നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുക ഇതിനോട് ചേർന്ന്, അവരുടെ സ്വകാര്യ ജീവിതത്തിലെ ദുഃഖത്തിന് ശമനമുണ്ടാക്കിക്കൊണ്ട് യോഹന്നാൻ അവരുടെ ജീവിതത്തിൽ വന്നതിനേക്കാൾ ഉപരിയായി അവരെ സന്തോഷിപ്പിച്ചത് എന്താണെന്നറിയാമോ? ഇവൻ്റെ ജനനം മുഖാന്തരം മാനവകുലത്തിൻ്റെ വിമോചന പ്രവൃത്തിക്ക് ഇവൻ പങ്കാളിയായിത്തീരുമെന്നുള്ളതാണ്. പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെ ജീവിതത്തിലെ ദൈവം കരുണയുള്ളവനാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ദാനമായി നൽകിയിരിക്കുന്ന മക്കളെ ദൈവരാജ്യ പ്രവർത്തനങ്ങൾക്ക്, ദൈവത്തിൻ്റെ രക്ഷണീയ പ്രവർത്തനത്തിൽ പങ്കാളി ആക്കിത്തീർക്കുവാനായിട്ട് ദൈവം നമുക്ക് ദാനമായി നൽകിയതാണെന്ന് നമ്മൾ ഓർക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ വിമോചന പ്രവർത്തനത്തിൽ പങ്കാളി ആക്കുവാനായിട്ട് നമ്മുടെ മക്കളെ നമ്മളിലൂടെ, നമ്മുടെ കുടുംബത്തിലൂടെ, ഇടവകയിലൂടെ സാധിക്കുന്നുണ്ടോ? ഇവിടെ എന്താണ് പറയുന്നത്? കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വലിയവനാകുമെന്നാണ് വാക്യം 15 നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹി വിൽ ബി ഗ്രേറ്റ് ബിഫോർ ദ ലോർഡ് എന്നാണ് പറയുന്നത്. പിന്നീട് എന്താ പറയുന്നത്? വാക്യം 16 അനേകരെ കർത്താവിങ്കിലേക്ക് അവൻ നയിക്കുമെന്ന് പറയുന്നു. ആൻഡ് ഹി വിൽ ടേൺ മെനി ഓഫ് ദ ചിൽഡ്രൻ ഓഫ് ഇസ്രയേൽ ടു ദ ലോർഡ് ദെയർ ഗോഡ്. മൂന്നാമത് പറയുന്നത് എന്താണെന്നറിയാമോ? ഏലിയാവിൻ്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കുമെന്നാണ് പറയുന്നത്. ഏലിയാവിൻ്റെ ആത്മാവോടും ശക്തിയോടും കൂടെ അവസാനമാണ് കിട്ടിയത്. നല്ല വാർദ്ധക്യം വരെ നെരുപ്പൂടിൻ്റെ അനുഭവത്തിലായിരുന്നു. പക്ഷേ ലാസ്റ്റ് മൊമെൻ്റ് എന്തുവാ? ഇതിൽ വലിയ സൗഭാഗ്യം എന്താണ് അപ്പച്ചനും അമ്മച്ചയ്ക്കും വേണ്ടിയത്? യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. സാധിക്കുമോ? പ്രതീക്ഷ നഷ്ടപ്പെടാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാനായിട്ട് നമുക്ക് സാധിക്കണം. നീതിബോധത്തോടും തീഷ്ണതയോടും ദൈവനിയോഗം പൂർത്തീകരിപ്പാനായിട്ട് ഇവനെ ദൈവം തൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പുരോഹിത ദമ്പതിമാർക്ക് ലഭിച്ച മകൻ പ്രവാചകനായിരുന്നു. ഇവൻ്റെ ജീവിതം എത്ര ശ്രേഷ്ഠമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇവൻ്റെ അന്ത്യം എത്ര ദാരുണമായിരുന്നു എന്നും നമുക്കറിയാം. എന്നാൽ അതെന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് ഓർക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നാം നമ്മുടെ തലമുറയുടെ മെച്ചപ്പെട്ട ജീവിതവും ഉന്നതമായ ജീവിതവും സ്വപ്നം കാണുന്നവരായി ജീവിക്കാനായിട്ട് സാധിക്കണം. അതിന് നമ്മൾ ശ്രമിക്കുന്നുണ്ടോ? ദൈവം നമുക്ക് ദാനമായി നൽകിയ തലമുറ, നമ്മളുടെ കുഞ്ഞുങ്ങളുടെ മെച്ചപ്പെട്ട ജീവിതം ഉന്നതമായ ജീവിതവും സ്വപ്നം കാണുവാനായിട്ടിടയാകണം. സ്വപ്നം കാണുക മാത്രമല്ല, ആ വിധത്തിൽ വളരുവാനായിട്ട് ഭവനം ഒരു ദേവാലയ അന്തരീക്ഷമായിട്ട് രൂപപ്പെടുത്തുവാനായിട്ട് സാധിക്കണം. നീതിയുടെയും സത്യത്തിൻ്റെയും മാർഗത്തിലൂടെ ആയിരിക്കണം ഈ ഉന്നതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നടന്നു കയറേണ്ടത്. അതിന് ഒരു പരിശീലന കളരിയായിരിക്കണം ഭവനം. അതിനെ നർച്ചർ ചെയ്യുന്ന ഒരിടമായിരിക്കണം ഈ ദേവാലയ അന്തരീക്ഷം. നീതിയുടെയും സത്യത്തിൻ്റെയും മാർഗത്തിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുവാനായിട്ടുള്ള അന്തരീക്ഷം ഭവനത്തിലൂടെയും ദേവാലയത്തിലൂടെയും ലഭിക്കണം. ഈ ഉന്നതിയിൽ എത്താൻ ആഗ്രഹിച്ച് അവർക്ക് ഉപദേശം നൽകി അവരുടെ മുൻപാകെ നല്ല മാതാപിതാക്കളായി ജീവിക്കാനായിട്ട് സാധിക്കണം. ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കട്ടെ. യോഹന്നാൻ്റെ സക്കറിയാവ് എലിസബത്ത് ദമ്പതിമാരുടെ ജീവിതത്തിൽ അവർക്ക് എല്ലാവിധമായ ഭൗതിക അനുഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. അവർ ദൈവത്തോടുകൂടെ ചേർന്ന് നടക്കുന്നവരായിരുന്നു. സാഹചര്യം അനുകൂലമല്ലായിരുന്നുവെങ്കിലും അവർ ദൈവത്തോട് കൂടുതൽ ചേർന്ന് ജീവിച്ചതിനാൽ അവർക്ക് എന്ത് ഇല്ലായിരുന്നുവോ അതെല്ലാം അവസാനത്തിൽ നൽകി ദൈവം അനുഗ്രഹിക്കുന്നു. അമൃതി കുലുക്കി കവിയുന്നത് പോലെ ദൈവം നൽകുന്നവനാ. ഹിന്ദിയിൽ ഏക് കഹാവത്ത് ഹേ, ഊപ്പർവാല ദേഗാത്തു ചപ്പർ ഭാട്ട്കെ ദേങ്കെ. ഒടയതമ്പുരാൻ തരികയാണെങ്കിൽ പുരിയുടെ മേൽക്കൂര, സ്വർഗത്തിൻ്റെ കിളിവാതിൽ തുറന്ന് നെല്ലിക്കാച്ചാക്കിൻ്റെ കുത്തഴിച്ചിട്ട് തരുന്നതുപോലെ അനുഗ്രഹിക്കും. ആ ഒരു വിശ്വാസം നമുക്ക് വേണം. ഇവിടെ ഇതാ സക്കറിയാവ് എലിസബത്ത് ദമ്പതിമാർ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വെല്ലുവിളിയായി നിലനിൽക്കുന്നു. ഈ ദൈവത്തിൽ, സക്കറിയാവിൻ്റെയും എലിസബത്തിൻ്റെയും ദൈവത്തിൽ നമുക്കും വിശ്വാസം ഉറപ്പിക്കാം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന യോഹന്നാന്മാരെ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ സഭയുടെ വളർച്ചയ്ക്കും ദൈവനാമത്തിൻ്റെ മഹിമയ്ക്കും വേണ്ടി നീതിബോധവും സത്യതൽപരരുമായി വളർന്നു വരുവാൻ, വളർത്തിക്കൊണ്ടു വരുവാൻ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാ മുഖാന്തരം സഹായിക്കുമാറാകട്ടെ. ഇപ്പോൾ കുഞ്ഞപ്പിയങ്കൾ പ്രാർത്ഥിക്കും.